السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الله سبحانه وتعالى നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ദിവസം നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന മജ്ലിസായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ഇന്ന് നാം ഇൻഷാഅല്ലാഹ് വായിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന റിസാല ആദാബുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസാലയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ സ്വീകരിക്കണമെന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ആചാരങ്ങൾ, അല്ലെങ്കിൽ ചില അനുഷ്ഠാനങ്ങൾ, അതല്ലെങ്കിൽ ചില മര്യാദകൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു റിസാലയാണ് ഇൻഷാഅല്ലാഹ് നാം വായിക്കുന്നത്. ദർസ് തുടങ്ങുന്നതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ബാറകല്ലാഹു ഫീക്കും, ഇൽമിന്റെ മജ്ലിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അതിന് ശറഅ് വലിയ മഹത്വം നൽകിയിരിക്കുന്ന മജ്ലിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമിന്റെ മജാലിസുകളിൽ മലക്കുകൾ പങ്കെടുക്കും. അതുകൊണ്ട് ഇൽമിന്റെ മജാലിസുകളിൽ അതിന്റെ ആദാബുകൾ പാലിച്ചുകൊണ്ടിരിക്കാൻ നാം ഏവരും പരിശ്രമിക്കുക. അതിൽ ഒരു അദബാണ്, ഇൽമിന്റെ മജ്ലിസിൽ അനാവശ്യമായി ചാരിയിരിക്കാൻ പാടില്ല, മറിച്ച് നല്ല താല്പര്യത്തോടുകൂടി നമ്മൾ ഇരിക്കണം. ചാരിയിരിക്കുന്നവർക്ക് താല്പര്യമില്ല എന്നല്ല, പക്ഷേ ഇൽമിനോടുള്ള അദബിൽ പെട്ടതല്ല. ഈ സംസാരിക്കുന്ന എന്നോടുള്ള ബഹുമാനം കാരണത്താലല്ല ഞാനത് പറയുന്നത്. എന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ബഹുമാനിക്കുകയും വേണ്ട, മറിച്ച് ഇൽമിനെ നമ്മൾ ബഹുമാനിക്കണം. ഇൽമു സ്വീകരിക്കുന്നതിന് അതിന്റേതായ ഒരു മാർഗമുണ്ട്. ആ രൂപത്തിൽ ഇൽമു സ്വീകരിച്ചാൽ മാത്രമാണ് ആ അറിവ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ഉണ്ടാവുകയുള്ളൂ. എത്രയോ ആളുകൾ വർഷങ്ങളായി ദർസുകളിൽ ഇരിക്കുന്നു, ക്ലാസുകളിൽ ഇരിക്കുന്നു, ഇന്നേ വരെ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട്, കുറെ ദർസുകൾക്കിരുന്നു, കുറെ ക്ലാസുകൾക്കിരുന്നു, പക്ഷെ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. അതെന്തുകൊണ്ടാണ്? അതിന്റെ പിന്നിലുള്ള പ്രധാന ഒരു കാരണം, ഇൽമിന് അതിന്റേതായ ബഹുമാനം നമ്മൾ നൽകണം. ഇതാദ്യമായി പഠിക്കുന്നവർ ഞാനോ നിങ്ങളോ അല്ല, മറിച്ച് നമുക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് സഹാബികൾ, അവിടുന്ന് താബിഈങ്ങൾ, അവിടുന്ന് തബഉ താബിഈങ്ങൾ, അവരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സനനുണ്ട്, ഇൽമു സ്വീകരിക്കേണ്ട ഒരു മാർഗം. ആ ഒരു മാർഗത്തിൽ സ്വീകരിച്ചാൽ മാത്രമാണ് ഇൽമു നമുക്ക് നഫഈ ചെയ്യുകയുള്ളൂ. അതല്ലാതെ നമ്മൾ കേവലം 5 മണിക്കൂർ ക്ലാസ്സിലിരുന്നു, കുറേ കാര്യങ്ങൾ കേട്ടു, നമുക്കൊരു പക്ഷേ ജീവിതത്തിൽ ആ അറിവ് കൊണ്ട് ഉപകാരമുണ്ടാവണമെന്നില്ല. ആ അറിവ് കൊണ്ട് ഉപകാരമുണ്ടാവണമെങ്കിൽ ആ അറിവ് അതിന്റേതായ രൂപത്തിൽ സ്വീകരിക്കണം, അതിന്റേതായ രൂപത്തിൽ മനസ്സിലാക്കണം, അതിന്റേതായ രൂപത്തിൽ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം. ഇതാണ് ഇൽമിനോട് നാം സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അദബ്. ഇനി സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, ഇവിടെ നാം തെരഞ്ഞെടുത്തിരിക്കുന്ന കിതാബ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട അദബുമായി ബന്ധപ്പെട്ട ഒരു കിതാബാണ്. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുള്ള ഇബ്നു ഹമദ് അൽ ഉസൈമി ഹഫിളഹുല്ലാ എഴുതിയിരിക്കുന്ന അൽ ആദാബുൽ അഷറ എന്ന ഗ്രന്ഥം, 10 അദബുകളെ വിശദീകരിക്കുന്ന ഒരു ചെറിയ റിസാല, 10 അദബുകളെ വിശദീകരിക്കുന്ന ചെറിയൊരു കുതയ്യിബ്, അതാണ് നാം വായിക്കുന്ന കിതാബ്. കിതാബിലേക്ക് വായിക്കുന്നതിന് മുമ്പ് ഇത് എഴുതിയിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് സാലിഹ് ഇബ്നു അബ്ദുള്ള ഇബ്നു ഹമദ് അൽ ഉസൈമി എന്നാണ്. الشيخ صالح بن عبد الله ابن حمد العصيمي حفظه الله هجرة 1391 ലാണ് ഷെയ്ഖ് ജനിച്ചത്. ഹിജറ 1391 ലാണ് ഷെയ്ഖ് സാലിഹ് العصيمي حفظه الله ജനിച്ചത്. അദ്ദേഹം താമസിക്കുന്നത് സൗദിയിലെ റിയാദിലാണ്. സൗദി അറേബ്യ റിയാദിൽ ഹയ്യുൽ ജസീറ എന്ന പ്രദേശത്താണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ താമസിക്കുന്നത്. ഇന്നും അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇൽമ് ധാരാളം പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇൽമ് പഠിക്കാൻ ധാരാളം രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്ര പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് കുവൈത്ത്, അതുപോലെ തന്നെ ഖത്തർ, അതുപോലെ തന്നെ UAE, അതുപോലെ തന്നെ ഒമാൻ, മൊറോക്കോ, തുനീഷ്യ, സുഡാൻ, ഈജിപ്ത്, ജോർജ്ജൻ, ഇന്ത്യ, പാകിസ്ഥാൻ, അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമ് കരസ്ഥമാക്കിയ മഹാപണ്ഡിതനാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ. അദ്ദേഹം ഇന്ന് സൗദി അറേബ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് ക്ലാസുകളുണ്ട്, ദർസുകളുണ്ട്. അതിൽപ്പെട്ടതാണ് രണ്ട് ഹറമുകളിലും അദ്ദേഹത്തിന്റെ ദർസുകൾ ഇന്ന് നടക്കുന്നുണ്ട്. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ളയുടെ ദർസുകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ധാരാളം അധ്യാപകരുള്ളതുപോലെ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ളയുടെ ദർസുകളിൽ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം മസ്ജിദുൽ നബവിയിൽ നടന്നിരിക്കുന്ന മുഹിമ്മാത്തുൽ ഇൽം എന്ന ഷെയ്ഖിന്റെ ഒരു ബർണാമജ്, ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ക്ലാസുകളിൽ അവിടെ ചില പരിമിതികളുള്ള കാരണത്താൽ ഏകദേശം ഹറമിൽ മാത്രം 7000-8000 വിദ്യാർത്ഥികൾ ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഓൺലൈനിലായിട്ട് ഷെയ്ഖിന്റെ ക്ലാസ് കേൾക്കാൻ ഏകദേശം ഒരേ സമയം 40,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അത്രയും അധികം തുല്ലാബുകളുള്ള വിദ്യാർത്ഥികളുള്ള ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള. ഇന്ന് ഏകദേശം അദ്ദേഹത്തിന് 52 വയസ്സാണ് പ്രായം. അദ്ദേഹം അഹ്ലുസുന്നയുടെ വലിയ പണ്ഡിതനാണെന്നും അദ്ദേഹത്തിൽ നിന്ന് ഇൽമ് സ്വീകരിക്കണമെന്നും ധാരാളം പണ്ഡിതന്മാർ ഉപദേശിക്കുന്നതായി നമുക്ക് കാണാം. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള അദ്ദേഹത്തെ പുകഴ്ത്തിയതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ റാജിഹി ഹഫിളഹുള്ളയും അദ്ദേഹത്തെ പുകഴ്ത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ചെറിയൊരു സീറ. അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ അൽ ആദാബുൽ അഅശറ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, اعلم هداني الله واياك لاحسن الاخلاق ان من اعظم الاداب 10. ഞാൻ വാക്കുകളുടെ അർത്ഥം വാക്കായിട്ട് വെക്കുന്നില്ല, മറിച്ച് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള അദ്ദേഹത്തിന്റെ കിതാബ് തുടങ്ങിയിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല സ്വഭാവം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന മിൻ അഅളമിൽ ആദാബി 10, ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകളിൽ വളരെ പ്രധാനപ്പെട്ട 10 മര്യാദകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാം ധാരാളം മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ധാരാളം അദബുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, കേവലം 10 കാര്യങ്ങളല്ല. പക്ഷേ ആ പ്രധാനപ്പെട്ട അദബുകളിൽ നിന്ന് 10 കാര്യങ്ങളാണ് ഈ ഒരു കിതാബിൽ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അദബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദബ് എന്ന് പറഞ്ഞാൽ മാ ഹുമിദ ശറഅൻ ഔ ഉർഫൻ, ശരീഅത്തോ അല്ലെങ്കിൽ നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടോ നല്ലതായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണോ അതാണ് അദബ്. മലയാളത്തിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ നല്ല ആചാരങ്ങൾ അല്ലെങ്കിൽ നല്ല മര്യാദകൾ, അതിനാണ് ഷറഇൽ അദബ് എന്ന് പറയുക. ഷറഇൽ ഒരു കാര്യത്തെക്കുറിച്ച് അദബ് എന്ന് പറയാൻ രണ്ട് മാനദണ്ഡങ്ങളാണ്. ഒന്നുകിൽ അത് നല്ലതാണ് എന്ന് ശരീഅത്ത് പറഞ്ഞു തരണം, അതല്ലെങ്കിൽ നാം ജീവിക്കുന്ന നമ്മുടെ ജീവിന്റെ നമ്മുടെ നാടിന്റെ ആചാരം അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കി തരണം. ഷറഇ അതിന് പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല. നാം ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ അത് നല്ലൊരു ആചാരമായിട്ടാണ് ആളുകൾ കാണുന്നത്. നാം ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളുമുണ്ട്, അതിനെ നാട്ടുകാർ നല്ലൊരു ആചാരമായാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അത് ഷറഇ പരിഗണിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നാട്ടാചാരങ്ങളിൽ ചില കാര്യങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാരോട് ചോദിക്കപ്പെടുമ്പോൾ അവരെന്ത് പറയാറുള്ളത്? അത് നാട്ടിലെ ആചാരമാണ്, ഷറഅ് അതിനെ വിലക്കിയിട്ടില്ല, അതുകൊണ്ട് അത് ചെയ്യൽ അനുവദനീയമാണെന്ന് പറയും. ഒരു നാട്ടിലെ ഒരു ആചാരത്തെ ഷറഅ് എതിർക്കുന്നില്ല എങ്കിൽ അത് അനുവദനീയമാണ്. നാട്ടാചാരത്തെ നമ്മൾ പെട്ടെന്ന് എതിർക്കാൻ പാടില്ല, അത് ശരീഅത്തിന്റെ അധ്യാപനങ്ങളിൽ പെട്ടതാണ്. ഒരു നാട്ടിൽ നടന്നുവരുന്ന ആചാരങ്ങളെ എതിർക്കണമെങ്കിൽ ഷറഇന്റെ തെളിവ് വേണം. ഷറഇന്റെ തെളിവില്ല എങ്കിൽ നാട്ടിലുള്ള ആചാരങ്ങളെ എതിർക്കാൻ പാടില്ല. നാട്ടിലുള്ള മര്യാദകൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് ഓരോ നാടുകൾക്കനുസരിച്ച് വ്യത്യാസം വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഒരു വ്യക്തി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിന്റെ ഒരു ആചാരം അനുസരിച്ച് എന്താണ്? അത് നല്ലൊരു കാര്യമല്ല. അപ്പൊ ഒരു വ്യക്തി അങ്ങനെ കഴിച്ചു വരുമ്പോൾ നമ്മൾ പറയാണ്, അതങ്ങനെ കഴിക്കരുത്, അത് കേടാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, ഖുർആനിൽ ആയത്തുണ്ടോ അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടോ ഇങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന്? ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം ഒരു നാട്ടിൽ ജനങ്ങൾ ജീവിക്കുമ്പോൾ അവിടെയുള്ള ആചാരം അതിന് അനുവാദം നൽകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ അതിനെ ഒരു മോശമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് പാലിക്കാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ്. ഇനി ആരും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം മസലകളായിട്ട് തിരിക്കരുത്. നിന്ന് കുടിക്കല് തെറ്റാണോ അല്ലെങ്കിൽ നടന്നു നിന്നല് തെറ്റാണോ, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ട് തിന്നിട്ടില്ലേ, അത് മറ്റൊരു കാര്യം. ഞാൻ പറയുന്നത് ഒരു നാടിന്റെ ആചാരത്തെ ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഒരു നാട്ടിൽ നല്ല ആചാരങ്ങളാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഷറഅ് വിലക്കേർപ്പെടുത്തുന്നില്ല എങ്കിൽ ആ ആചാരം നമ്മൾ പരിഗണിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളതും ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. അധികം മുഖദ്ദിമ പറയാതെ ഷെയ്ഖ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അത് നമുക്ക് വായിക്കാം. ഇതിൽ ഒന്നാമത്തെ അദബായി ഷെയ്ഖ് പറഞ്ഞു, അൽ ഔവൽ ഇദാ ലഖീത മുസ്ലിമൻ ഫസല്ലിമ അലൈഹി ഖായിലൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു വഇൻ സല്ലമ അലൈക ഫഖുൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹു. മുസ്ലിമീങ്ങൾ പരസ്പരം അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ അദബായി ഷെയ്ഖ് പറഞ്ഞത്, ഇദാ ലഖീത മുസ്ലിമൻ ഫസല്ലിമ അലൈഹി, ഒരു മുസ്ലിമായ സഹോദരനെ നീ കണ്ടുമുട്ടുകയാണെങ്കിൽ അവന് നീ സലാം പറയുക. ഫഖുൽ, നീ പറയുക അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പറയുക. വഇൻ സല്ലമ അലൈക്, ഇനി നമ്മോടൊരാൾ സലാം പറഞ്ഞാൽ ഫഖുൽ നീ എന്ത് പറയണം? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പറയണം. ഇതാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ഒന്നാമത്തെ അദബായി കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ ആറു കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, റവാഹുൽ ബുഖാരി വ മുസ്ലിം. നീ ഒരു മുസ്ലിമായ സഹോദരനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവന് നീ സലാം പറയുക. മുസ്ലിമായ സഹോദരനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവന് നീ സലാം പറയുക. ഇതൊരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണ്, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്നുള്ളത്. തയ്യം, അപ്പൊ ഒന്നാമത്തെ അദബ് എന്താണ്? സലാം പറയുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഷെയ്ഖ് അതിന്റെ ചില വിശദീകരണങ്ങളിൽ പറഞ്ഞു, ഇദാ ലഖീത മുസ്ലിമൻ, എപ്പോഴാണ് സലാം പറയേണ്ടത്? ഒരു മുസ്ലിമായ സഹോദരനെ കണ്ടാൽ, ഒരു മുസ്ലിമായ സഹോദരനെ കണ്ടാൽ. ഇവിടെ കാണുക എന്നതിന് രണ്ടുദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് അർത്ഥങ്ങളാണ്. ഒന്ന്, യഥാർത്ഥത്തിൽ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു സഹോദരനെ നമ്മൾ കണ്ടു, അദ്ദേഹത്തോട് എന്ത് പറയുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുക. അതല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നാം സ്വീകരിച്ചിരിക്കുന്ന ഫോണ് പോലെയുള്ള മാർഗങ്ങൾ, ഫോണിൽ ഒരു വ്യക്തിയെ വിളിക്കുകയാണെങ്കിൽ അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല എങ്കിലും ആശയപരമായി അതൊരു തരത്തിലുള്ള കൂടിച്ചേരലാണ്. ആശയപരമായി അതൊരു തരത്തിലുള്ള കണ്ടുമുട്ടൽ പോലെ തന്നെയാണ്. നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമ്മളെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിലും നമ്മൾ എന്ത് പറയുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു മുസ്ലിമായ സഹോദരനോട് നീ സംസാരിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ അവരോട് എന്ത് ചെയ്യുക? സലാം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക, സലാം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. എന്നിട്ട് ഷെയ്ഖ് അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഷർത്തു ബദലി സലാം, എപ്പോഴാണ് സലാം പറയൽ, ആരോടാണ് സലാം പറയേണ്ടത്, അതിന്റെ ഒരു നിബന്ധന എന്താണ്? കൗനു മൻ ലഖീത മുസ്ലിമൻ ലാ കാഫിറ, നീ സലാം പറയുന്നത് മുസ്ലിമിനോടായിരിക്കണം. കാഫിരീങ്ങൾക്ക്, അവിശ്വാസികൾക്ക്, ഇസ്ലാം മതം സ്വീകരിക്കാത്തവർക്ക് സലാം പറയാൻ പാടില്ല. ഇസ്ലാം മതം സ്വീകരിക്കാത്തവർക്ക് സലാം പറയാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബ്ദഉൽ യഹൂദ വല നസാര ബിസ്സലാം, റവാഹു മുസ്ലിം. നിങ്ങൾ ജൂത നസാറാക്കളോട് സലാം പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജൂത നസാറാക്കളോട് സലാം പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് മുസ്ലിമീങ്ങളോടാണ് നാം സലാം പറയേണ്ടത്, മുസ്ലിമീങ്ങളോടാണ് നാം സലാം പറയേണ്ടത്. എന്നിട്ട് ഷെയ്ഖ് ഇവിടെ വിശദീകരിച്ചു സലാം പറയേണ്ട രൂപം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാമിന് മൂന്ന് മർത്തബകളാണ്, സലാം പറയുന്നതിന് മൂന്ന് രൂപങ്ങളാണ്. ഒന്നാമത്തേത് അസ്സലാമു അലൈക്കും, രണ്ടാമത്തേത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, മൂന്നാമത്തേത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മൂന്ന് രൂപങ്ങളാണ് സലാം പറയുന്നതിന് വന്നിരിക്കുന്നത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് വന്നു. ആ വന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ച് സലാം പറഞ്ഞു, അദ്ദേഹം അവിടെ ഇരുന്നു. അടുത്തൊരു വ്യക്തി വന്നു, അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അദ്ദേഹത്തിനും പ്രവാചകൻ സലാം അടക്കി, അദ്ദേഹം അവിടെ ഇരുന്നു. മൂന്നാമതൊരാൾ വന്നു, അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അദ്ദേഹത്തിന് സലാം അടക്കി, അദ്ദേഹവും അവിടെ ഇരുന്നു. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ വ്യക്തിക്ക് 10 പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് 20 പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ വ്യക്തിക്ക് 30 പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദും അഹ്മദും തിർമിദിയും ഉദ്ധരിച്ച ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സലാം പറയുന്ന സമയത്ത് ഏറ്റവും പൂർണ്ണമായ മർത്തബ പറയാൻ നമ്മൾ പരിശ്രമിക്കുക. ഇതെല്ലാവരും അമലിൽ കൊണ്ടുവരണം. പല സഹോദരങ്ങളും പ്രത്യേകിച്ച് പരസ്പരം കണ്ടുമുട്ടിയാൽ അല്ലെങ്കിൽ ഫോൺ ചെയ്യുമെന്ന് പറയും അസ്സലാമു അലൈക്കും, അതിനുശേഷം സംസാരം തുടങ്ങും. അത് നമ്മൾ മാറ്റണം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതല്ല എങ്കിൽ ഏകദേശം എനിക്ക് ഉറപ്പാണ് ഇതിലിരിക്കുന്ന എല്ലാവർക്കും ഈ ഹദീസ് അറിയുന്നുണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അതിന് പ്രതിഫലം കൂടുതൽ ഉണ്ട് എന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, ഞാനാണെങ്കിൽ പോലും പലപ്പോഴും എന്ത് പറയും? അസ്സലാമു അലൈക്കും എന്ന് പറയും. അത് നമ്മൾ മാറ്റണം. അത് നാം മാറ്റണം. കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. പരസ്പരം കണ്ടുമുട്ടിയാൽ അതിന്റെ ഏറ്റവും പൂർണ്ണത എന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ്. അതിനേക്കാളും അധികരിപ്പിക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വറിദ്വാനു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അത് തെറ്റാണ്. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് അവിടെ വരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറയാൻ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ഇമാം ഹജ്ജാവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മഖ്ലൂബത്തുൽ ആദാബിന്റെ ഷർഹിൽ പറഞ്ഞു, അക്സറു മാ യൻതഹി ഇലൈഹി സലാമുൽ ബറക, അക്സറു മാ യൻതഹി ഇലൈഹി സലാം അൽ ബറക. സലാം അവസാനിക്കുന്നത് വബറകാതുഹു വരെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വരെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് കാണാം. അതിന്റെ സിഹത്തിൽ ചില ചർച്ചകളുണ്ട്. ഉദ്ധരിക്കപ്പെട്ടതായി വന്നു, അസ്സലാമു യൻതഹി ഇലൽ ബറക, സലാമിന്റെ അവസാനം വബറകാതുഹു വരെയാണ്. അത് മനസ്സിലായില്ലേ? ആരെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വറിദ്വാനുഹു എന്നോ അല്ലെങ്കിൽ വബറകാതുഹു ശേഷം എന്തെങ്കിലും അധികരിപ്പിച്ചാലോ അവരോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അങ്ങനെയൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നിട്ട് ശൈഖ് ഇവിടെ പറഞ്ഞു, വഇൻ സല്ലമ അലൈക്, നിന്നോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ, ഫഖുൽ, നീ അവനോട് പറയുക, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുക. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുക. നമ്മോട് ആരെങ്കിലും സലാം, നേരത്തെ പറഞ്ഞു, സലാം പറയുമ്പോഴും പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, സലാം മടക്കുമ്പോഴും പൂർണ്ണമായ രൂപത്തിൽ നമ്മൾ പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ഇവിടെ ഒരു കാര്യം, ബറകല്ലാഹു ഫീക്കും, സലാം മടക്കുന്ന സാഹചര്യത്തിൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നത് അധികരിപ്പിക്കാമോ? ആ വിഷയത്തിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. ചില റിവായത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, അതുപോലെ തന്നെ ചില സഹാബികളിൽ നിന്ന് വമഗ്ഫിറതുഹു എന്ന് വന്നിട്ടുണ്ട്. വമഗ്ഫിറതുഹു എന്ന് വന്നിട്ടുണ്ട്. അത് ചില പണ്ഡിതന്മാർ സ്വീകാര്യമാണെന്ന് പറയുന്നുണ്ട്. സമീപകാലം ജീവിച്ച ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ അത് സ്വീകാര്യമാണ് എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഷെയ്ഖ് സലീം അൽ ഹിലാലി ഹഫിളഹുല്ലാ അത് അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതനാണ്. അതുകൊണ്ട് നമ്മോടൊരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നുകിൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാം. അതല്ലെങ്കിൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു എന്ന് പറയാം. അത് ചില പണ്ഡിതന്മാർ അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. ചില സഹോദരങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ആദ്യകാലം അത് അനുവദിച്ചതിനു ശേഷം പിന്നീട് ജീവിതത്തിന്റെ അവസാന കാലഘട്ടം അത് ദുർബലമാക്കിയെന്ന് ചിലർ പറയാറുണ്ട്. അത് ശരിയല്ല. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ആ ഹദീസിന്റെ സനദുകളിൽ പല സനദുകളും ദുർബലമാക്കിയിട്ടുണ്ടെങ്കിലും വേറെ ചിലത് സ്വീകാര്യമാണെന്ന് വിധിവെച്ചിട്ടുണ്ട് എന്ന് ഷെയ്ഖിന്റെ വിദ്യാർത്ഥികൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സലാം മടക്കുന്നതിൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു എന്ന് പറയാം. പക്ഷേ ഇത് പറയൽ ഒരു സാഹചര്യത്തിൽ മാത്രമേ അനുവദിക്കപ്പെടുകയുള്ളൂ. അതെപ്പോഴാണ്? നമ്മോടൊരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി നമ്മുടെ അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ മടക്കുന്നതിൽ മഗ്ഫിറതുഹു ചേർക്കാൻ പാടില്ല. ഇനി ഒരു വ്യക്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞാലും മഗ്ഫിറതുഹു ചേർക്കാൻ പാടില്ല. പൂർണമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വരെ പറഞ്ഞാൽ മടക്കുന്നതിൽ നമുക്ക് മഗ്ഫിറതുഹു ചേർക്കൽ അനുവദനീയമാണ് എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, ഇവിടെ വരുന്ന മറ്റൊരു മസ്അല, നേരത്തെ നമ്മൾ പറഞ്ഞു കാഫിരീങ്ങളോട് സലാം പറയാൻ പാടില്ല. ഇനി നാം ഒരു മജ്ലിസിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഉദാഹരണത്തിന് ഒരു കല്യാണ സദസ്സിലേക്ക് കയറി ചെന്നു, അവിടെ കാഫിരീങ്ങളുമുണ്ട് മുസ്ലിമീങ്ങളുമുണ്ട്, എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരോട് സലാം മൊത്തത്തിൽ പറയാമോ, മുസ്ലിമീങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് സലാം പറയാമോ കാഫിരീങ്ങൾ കേൾക്കുന്ന രൂപത്തിൽ? ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മറ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മജ്ലിസിൻ ഫീഹി അഖ്ലാത്തുൻ മിനൽ മുസ്ലിമീന വൽ മുശ്രികീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിന് അരികിലൂടെ കടന്നുപോയി. അവിടെ മുശ്രിക്കീങ്ങളുണ്ട് മുസ്ലിമീങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, ആരാണ് മുശ്രിക്കീങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്? അബദതുൽ ഔസാനി വൽ യഹൂദ്, വിഗ്രഹാരാധന നടത്തുന്നവരും ജൂതന്മാരും ആ മജ്ലിസിൽ ഉണ്ടായിരുന്നു. ഫസല്ലമ അലൈഹിമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് സലാം പറഞ്ഞു എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറിപ്പോയാൽ അവിടെ ആ മുസ്ലിമീങ്ങൾ ഉണ്ട് എങ്കിലും മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സലാം പറയാൻ ഷറഅ് നമുക്ക് അനുവാദം നൽകിയിട്ടുള്ളതാണ്, ഷറഅ് നമുക്ക് അനുവാദം നൽകിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബാറകല്ലാഹു ഫീക്കും, ഈ ഒരു മസലയിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മോട് സലാം പറയപ്പെട്ടാൽ അതിന് മടക്കുക എന്നുള്ളത് നിർബന്ധമാണ്, അത് മടക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി വന്നു, നമ്മൾ കുറെ ആളുകളുണ്ട്, അവിടെ ഒരു വ്യക്തി വന്ന് സലാം പറയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തി തിരിച്ചു മടക്കിയാൽ മതിയാകും. എല്ലാവരും മടക്കലാണ് ഏറ്റവും നല്ലത്. ഒരു വ്യക്തി തിരിച്ചു മടക്കിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വാജിബാണ് എന്ന ബാധ്യത കഴിയും, പക്ഷേ എല്ലാവരും മടക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ബാറകല്ലാഹു ഫീക്കും, ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഇതിന്റെ ഷർഹിൽ പറയുന്നതായി കാണാം. നമ്മളെല്ലാവരും ഒരു മജ്ലിസിൽ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക, അവിടേക്ക് ഒരു വ്യക്തി വന്നു. ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് നമ്മുടെ മജ്ലിസിലുള്ള ഒരു വ്യക്തിയോട് സലാം പറയാനാണ്. ഉദാഹരണത്തിന്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയുടെ പരിചയക്കാരനാണ് വന്നത്. ആ വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കാണ് മടക്കൽ വാജിബാവുക. ആരെയാണ് ഉദ്ദേശിച്ച് സലാം പറഞ്ഞിരിക്കുന്നത്, ആ വ്യക്തിയാണ് സലാം പറയൽ, അദ്ദേഹത്തിനാണ് സലാം പറയുക എന്നുള്ളത് വാജിബാവുക എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള പറഞ്ഞു. അതുപോലെ തന്നെ സലാം പറയുന്നത് നമുക്കറിയുന്നവർക്ക് മാത്രമാണോ സലാം പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ഏറ്റവും നല്ല അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സല്ലിം അലാ മൻ തഅരിഫ് വമൻ ലം തഅരിഫ്, നിനക്കറിയുന്നവർക്കും അറിയാത്തവർക്കും നീ സലാം പറയണം, നിനക്കറിയുന്നവർക്കും അറിയാത്തവർക്കും നീ സലാം പറയണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അടുത്തതായി സലാമിന്റെ ഉപകാരങ്ങൾ, ഇത് നമുക്ക് ജീവിതത്തിൽ ധാരാളമായി ആവശ്യമായി വരുന്നത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം, ബാക്കിയുള്ള അദബുകളൊക്കെ നമുക്ക് ചെറിയ രൂപത്തിൽ നമ്മുടെ സമയം അനുവദിക്കുന്നത് പോലെ പറയാം. സലാമുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് ഹദീസുകൾ മാത്രം കേൾപ്പിക്കാം. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, ജനങ്ങളെ നിങ്ങൾ ഈമാനുള്ളവരാകുന്നതുവരെ നിങ്ങൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നതുവരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അവലാ അദുല്ലുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ഇദാ ഫഅവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബബ്തും, നിങ്ങളത് പരസ്പരം ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയുന്നത് വർദ്ധിപ്പിക്കുക, വ്യാപിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സലാം പറയുന്നതിലൂടെ നമുക്ക് മനസ്സിനിടയിൽ ഇഷ്ടമുണ്ടാകും, അത് കാരണത്താൽ ഈമാൻ പൂർത്തീകരിക്കപ്പെടും, ഈമാൻ പൂർത്തീകരിക്കപ്പെട്ടാൽ നമുക്ക് സ്വർഗപ്രവേശനം എളുപ്പമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് മനസ്സിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ സലാം പറയുക. ഇന്ന് ചില ആളുകളൊക്കെ പുറത്ത് സലാമു അലൈക്കും പറയും, ഉള്ളിലോ മൊത്തത്തിൽ ദേഷ്യമായിരിക്കും, അങ്ങനെ പറയരുത്. സലാം പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിൽ ചിന്തിച്ച് നിനക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, വ്യത്യസ്തമായ അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്, ആ അർത്ഥങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കണം എന്ന ലക്ഷ്യത്തിലായിരിക്കണം നാം ഓരോരുത്തരും സലാം പറയേണ്ടത്. അതുപോലെ തന്നെ സലാമുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു അജബ്, അബു ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അബു ഉമാമത്തൽ ബാഹിലിയുടെ പേരെന്താ? നേരത്തെ അബൂഹുറൈറിന്റെ പേര് ഞാൻ ചോദിക്കാതിരുന്ന എല്ലാവർക്കും അറിയുന്ന കരുതിയിട്ടാണ്. എന്താണ് അബൂഹുറൈറയുടെ പേര്? അഹ്സൻ, ബാറകല്ലാഹു ഫീക്. അബ്ദുറഹ്മാൻ ഇബ്നു സഹർ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ പേരെന്താ? എന്താണ്? സുദൈ ഇബ്നു അജ്ലാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഔല അന്നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം. ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ സലാം ആരംഭിക്കുന്നവരാണ്. ഇപ്പൊ നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയാൽ നമ്മൾ ആദ്യം സലാം പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ സലാമുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ബുനൈ, പൊന്നുമകനെ, ഇദാ ദഖൽത അല അഹ്ലിക്, നീ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, ഫസല്ലിം, നീ സലാം പറയുക. ഇന്ന് പല ആളുകളും ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടുള്ള സുന്നത്താണ്. നാട്ടുകാരെ കാണുമ്പോൾ സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഇവിടെ പുറത്തൊക്കെ പോയാൽ പറയും. നേരെ വീട്ടിൽ ചെന്ന് ഉമ്മയെ കാണുമ്പോൾ അല്ലെങ്കിൽ സഹോദരങ്ങളെ കാണുമ്പോൾ സലാമു ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ആവരുത്. നമ്മൾ വീട്ടിൽ ചെന്നാൽ അവരോട് എന്ത് പറയുക? സലാമു അലൈക്കും എന്ന് പറയുക. ഫസല്ലിം യകുൻ ബറകതന അലൈക വഅല അഹ്ലി ബൈതിക്. അങ്ങനെ നീ സലാം പറയുകയാണെങ്കിൽ നിനക്കും നിന്റെ വീട്ടുകാർക്കും അത് ബറകത്തിന് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് പല ആളുകളുടെയും പരാതി എന്താ? വീട്ടിൽ പ്രയാസങ്ങളാണ്, വീട്ടിൽ ബുദ്ധിമുട്ടാണ്, വീട്ടിൽ റാഹത്തില്ല, വീട്ടിൽ സമാധാനമില്ല, എപ്പം നോക്കിയാലും പ്രശ്നമാണ്. വീട്ടിലേക്ക് ബറക്കത്ത് വരാനുള്ള മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര ആളുകൾ ചെയ്യാറുണ്ട്? അതുകൊണ്ട് ഈ അദബ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക, ഈ അദബ് പാലിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ വീട്ടിന്റെ മുകളിൽ കടന്നുറങ്ങുന്നവരാണെന്ന് സങ്കല്പിക്കുക. താഴേക്ക് വന്നാൽ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് താഴേക്ക് വന്നാൽ ഉമ്മയെ കാണുമ്പോൾ, ഉപ്പയെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും പറയുക. എത്ര ആളുകൾ പറയാറുണ്ട്? അങ്ങനെ കടക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കറിയാം. ചില ആളുകളൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ പറയും. പുറത്തുനിന്ന് വരുമ്പോൾ മാത്രമല്ല, നമ്മൾ വീട്ടിൽ മുകളിൽ നിന്ന് വരികയാണ്, രാത്രി പോയിട്ട് ഉറങ്ങിയതാണ്, രാവിലെ താഴേക്ക് ഇറങ്ങി വരുന്നു, ഉമ്മയെ കണ്ടു, ആദ്യം ഉമ്മയോട് ചായ ചോദിക്കുന്നതിന് മുമ്പ് എന്ത് ചോദിക്കാം? അസ്സലാമു അലൈക്കും പറയാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സലാം പറയുന്ന കാര്യത്തിൽ അത്രയും സൂക്ഷ്മത പുലർത്തുക. ചില പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ ചില ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതായി കാണാം. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടി, അവർ സലാം പറഞ്ഞു, സംസാരിച്ചു. അതിനുശേഷം അവർക്കിടയിൽ ഒരു മരം വന്നു. വീണ്ടും മരത്തിന്റെ അപ്പുറത്ത് വെച്ച് കണ്ടാൽ വീണ്ടും സലാം പറയുക. ഇങ്ങനെ സലാം അധികരിപ്പിക്കുക. സലാം അധികരിപ്പിച്ചാൽ ഈമാൻ വർദ്ധിക്കും, അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരാകും, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ബറക്കത്ത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഹാനി ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ മൂജിബാതിൽ മഗ്ഫിറ, അള്ളാഹുവിന്റെ പാപമോചനം നമുക്ക് നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ബദലു സലാം, സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ സലാം പറയുന്നതിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പാപമോചനം നൽകും. ഇമാം തബറാനി റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ഇറാഖി റഹിമഹുല്ലാ അത് സ്വീകാര്യമാണെന്ന് വിധി നൽകിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ഖലുൻ നാസി മൻ ബഖില, അല്ലെങ്കിൽ ബഖില, രണ്ട് രൂപത്തിലും വായിക്കാം. അബ്ഖലുൻ നാസി മൻ ബഖില ബിസ്സലാം, ജനങ്ങളിൽ ഏറ്റവും പിശുക്കൻ സലാം പറയാൻ പിശുക്ക് കാണിക്കുന്നവനാണ്. ജനങ്ങളിൽ ഏറ്റവും പിശുക്കൻ സലാം പറയാൻ പിശുക്ക് കാണിക്കുന്നവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തബറാനി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സലാമുമായി ബന്ധപ്പെട്ട ഈ അദബുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ അമലിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക. സലാമുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അദബുകളൊക്കെ അൽഹംദുലില്ലാ നാം പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, സലാമുമായി ബന്ധപ്പെട്ട് നിസ്കരിക്കുന്നവരാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു സലാം പരസ്പരം പറയാൻ വേണ്ടി പരിശ്രമിക്കണം. വേറെയും ധാരാളം അദബുകളുണ്ട്. സലാമുമായി ബന്ധപ്പെട്ട് ഒരു അദബിന് തന്നെ നമുക്കൊരു ക്ലാസ് ആവശ്യമായിട്ട് വരും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറയാം. നിസ്കരിക്കുന്ന വ്യക്തികൾക്ക് സലാം പറയുന്നതിന് വിധി എന്താണ്? ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. നിസ്കരിക്കുന്ന വ്യക്തി ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ്. അവിടെ മസ്ജിദിൽ ഒരു വ്യക്തി നിസ്കരിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് സലാം പറയുന്നതിന്റെ വിധി എന്താണ്? ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നിസ്കരിക്കുന്ന വ്യക്തികളോട് സലാം പറയലും നിസ്കരിക്കുന്ന വ്യക്തികൾ സലാം തിരിച്ച് മടക്കലും ഇസ്ലാം അനുവദിച്ചതായിരുന്നു. നമ്മൾ മസ്ജിദിലേക്ക് കയറി ചെന്നാൽ അവിടെ ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ സലാം പറയാം. നിസ്കരിക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാം? സലാം മടക്കാം. അത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അനുവദിക്കപ്പെട്ടതാണ്. പിന്നീട് നിസ്കാരത്തിൽ സംസാരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കി. നിസ്കാരത്തിൽ സംസാരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കി. ഇനി ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ നമുക്ക് സലാം പറയാമോ? സലാം പറയൽ അനുവദനീയമാണ്. അതെങ്ങനെയാണ് മടക്കേണ്ടത്? മൂന്ന് രൂപങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത്. മൂന്ന് രൂപങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തേത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു. 927 നമ്പറിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മോട് ഒരാൾ സലാം പറഞ്ഞാൽ നമ്മുടെ കൈപ്പത്തി താഴേക്ക് കാണിക്കുക. നമ്മൾ കൈകെട്ടി നിസ്കരിക്കുകയാണെങ്കിൽ കൈപ്പത്തി താഴേക്ക് കാണിക്കുക. കൈപ്പത്തി താഴേക്ക് കാണുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. നമ്മൾ നിസ്കരിക്കുന്നതിനിടയിൽ കൈപ്പത്തി താഴേക്ക് കാണിക്കുകയാണെങ്കിൽ അത് സലാം അടക്കുന്നതായി പരിഗണിക്കപ്പെടും. അതല്ല എങ്കിൽ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ 925 നമ്പറിൽ ഉദ്ധരിക്കുന്നു, വിരൽ ഉയർത്തിക്കൊണ്ട് നമുക്ക് സലാം അടക്കാം. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ വന്നു സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ച് വഅലൈക്കും അസ്സലാം പറയാൻ പാടില്ല, മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വിരൽ ഉയർത്താം. നമുക്ക് നമ്മുടെ ഒരു വിരൽ ഉയർത്തിക്കൊണ്ട് സലാം മടക്കാം. ഇനി നമ്മൾ നൃത്തത്തിന്റെ സാഹചര്യത്തിലല്ല, നമ്മൾ ഉദാഹരണത്തിന് ഇരുത്തത്തിലാണെന്ന് കരുതുക. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിലും ഇമാം നസഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിലും ഉദ്ധരിക്കുന്നു, തല അനക്കിക്കൊണ്ട് നമുക്ക് സലാം അടക്കാം. തല അനക്കിക്കൊണ്ട് നമുക്ക് സലാം അടക്കാം. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരാൾ സലാം പറഞ്ഞാൽ തല അനക്കിക്കൊണ്ട് എന്ത് ചെയ്യാം? സലാം അടക്കാം. ഈ മൂന്ന് രൂപങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത്. ഇതാണ് സലാമുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അസ്സാനി രണ്ടാമത്തെ അദബായി ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള പറഞ്ഞു, ഇദാ അറദ്ത ദുഖൂല അലാ അഹദിൻ ഫസ്തഅദിൻ. നീ എവിടെയെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നീ കയറാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫസ്തഅദിൻ, നീ അവിടെ അനുമതി ചോദിക്കുക. കയറുന്നതിന് മുമ്പ് അനുമതി ചോദിക്കുക. വാഖിഫൻ അൻ യമീനിൽ ബാബി ഔ യസാരി, ഒന്നുകിൽ നമ്മളൊരു വീട്ടിലേക്ക് പോയെന്ന് സങ്കല്പിക്കുക, വാതിലിന്റെ മുമ്പിൽ നിൽക്കരുത്, വലതുഭാഗത്തോ ഇടതുഭാഗത്തോ നിൽക്കുക. ഫഇൻ അദിന ലക ദഖൽത്, നിനക്ക് ആ വീട്ടിനുടമസ്ഥൻ ആ വീട്ടിലുള്ള ആളുകൾ പ്രവേശിക്കാൻ അനുമതി നൽകിയാൽ നീ പ്രവേശിക്കുക. വഇൻ ഖീല ലക റജിഅ ഫർജിഅ, നിനക്ക് അനുമതി നൽകിയിട്ടില്ല എങ്കിൽ നീ തിരിഞ്ഞു പോവുക എന്ന് ഇവിടെ ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ രണ്ടാമത്തെ അദബായി കൊണ്ട് പറഞ്ഞു. ഇപ്പൊ ഇവിടെയുള്ള വിഷയങ്ങൾ, ഒന്നാമത്തേത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അനുമതി ചോദിക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, ഒരു വ്യക്തിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അനുമതി ചോദിക്കണം. കയറി അങ്ങ് പോകാൻ പാടില്ല, അനുമതി ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലെ 27 വചനത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂത ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു. ജനങ്ങളെ, നിങ്ങളുടെ വീട്ടല്ലാതെ, നിങ്ങളുടെ വീടുകളല്ലാതെ മറ്റുള്ളവരുടെ വീടുകളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ, ഹത്താ തസ്തഅനിസു എന്ന് പറഞ്ഞാൽ ഹത്താ തസ്തഅദിനു, നിങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതുവരെ നിങ്ങൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങളുടേതല്ലാതെ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അനുമതി ചോദിച്ചതിന് ശേഷമല്ലാതെ നിങ്ങൾ കയറാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇതിനെ വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറഞ്ഞു, ലാ യജൂസു അൻ യദ്ഖുല ബൈത ഗൈരി ഇല്ലാ ബിലിസ്തിഇദാൻ ലിഹാദിഹിൽ ആയ. ഈ ആയത്ത് മനസ്സിലാക്കി തരുന്നത് എന്താണ്? മറ്റൊരാളുടെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അനുമതി ചോദിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബക്കാരുടെ വീട്ടിലേക്ക് നമ്മൾ പോയി, അങ്ങനെയാണെങ്കിൽ കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അനുമതി ചോദിക്കണം. അത് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ഒരു അധ്യാപനമാണ്. കയറുന്നതിന് മുമ്പ് ചോദിക്കണം, കയറിയതിന് ശേഷമല്ല. കയറുന്നതിന് മുമ്പ് അനുമതി ചോദിച്ചതിന് ശേഷമാണ് ശറഈ നമുക്ക് അവിടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങൾ ഉണ്ടാകും, അത് ജനങ്ങൾക്ക് പ്രവേശിക്കാൻ വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ കയറാൻ അനുമതിയുടെ ആവശ്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു നാട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടെന്ന് കരുതുക. അതൊരു വ്യക്തിയുടെ സ്വകാര്യ ലൈബ്രറിയാണ്, വേറെ ആർക്കും അവിടെ അനുവാദമില്ല, സ്വാഭാവികമായും അവിടെ ആളുകൾ വരാറില്ല. അങ്ങനെയാണ് എങ്കിൽ, അവിടെ നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? അനുമതി ചോദിക്കണം. നേരെ മറിച്ച് ജനങ്ങൾക്ക് പ്രവേശനം തുറന്നു വെച്ചിരിക്കുന്ന ലൈബ്രറിയാണ്, മസ്ജിദ് നബവിയിലെ ലൈബ്രറി പോലെ, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരുടെ വീടുകളിലുള്ള ലൈബ്രറികൾ പോലെ. സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഹമ്മാദ് അൽ അൻസാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വീട്ടിലെ ലൈബ്രറിയിൽ ആർക്കും മഗ്രിബിന് ശേഷം വരായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ബാരി അൽ അൻസാരി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ലൈബ്രറിയിൽ ആർക്കും വരാം, അത് തുറന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ അവിടെ എന്ത് വേണ്ടതില്ല? അനുമതി ചോദിക്കേണ്ടതില്ല. അതല്ലാത്ത സ്ഥലങ്ങളിൽ പ്രവേശിക്കുമ്പോൾ അനുമതി ചോദിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യമാണ്. അനുമതിയില്ലാതെ മറ്റൊരു വീട്ടിന്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ നോക്കുക എന്നുള്ളത് ശറഅ വിലക്കിയിട്ടുള്ളതാണ്. അനുമതിയില്ലാതെ മറ്റൊരു വീട്ടിന്റെ രഹസ്യങ്ങൾ അറിയാൻ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ നമ്മൾ നോക്കിയാൽ അത് ശറഅ വിലക്കിയതാണ്. ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ നമ്മൾ പോയി, അവിടെ നമ്മൾ അനുമതി ചോദിച്ചു, ആള് വരുന്നത് കാണുന്നില്ല. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, ജനലിലൂടെ ഒന്ന് നോക്കും, അല്ലെങ്കിൽ വാതിലിന്റെ തുളയിലൂടെ ഒന്ന് നോക്കും. അത് ശറഅ വിലക്കിയതാണ്, അത് ഹറാമായ പ്രവർത്തനമാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല അബുൽ ഖാസിമി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന ഇംറാൻ തല അലൈക ബിഗൈരി ഇസ്നിൻ, നിന്റെ വീട്ടിലേക്ക് നിന്റെ അനുമതി ഇല്ലാതെ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ, ഫഖദഫ്തഹു ബിഹസാ, നീ ഒരു കല്ലെടുത്ത് അവൻ എറിഞ്ഞു, ഫഖത ഐനഹ, അത് കാരണത്താൽ അവന്റെ കണ്ണ് പൊട്ടിപ്പോയാൽ, ലം യകുൻ അലൈക ജുനാഹ്, അത് പ്രശ്നമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ എത്തി നോക്കി, ആ വ്യക്തിയെ നമ്മൾ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു, അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ കണ്ണ് നഷ്ടപ്പെട്ടാൽ, അത് കാരണത്താൽ നമുക്ക് അള്ളാഹുവിനരികിൽ ശിക്ഷ ലഭിക്കുകയില്ല. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന അസറിൽ അല്ലെങ്കിൽ ഹദീസിൽ, മനിത്വലഅ ഫീ ബൈതി ഖൗമിൻ ബിഗൈരി ഇസ്നിഹിം, അനുമതിയില്ലാതെ മറ്റൊരാളുടെ വീട്ടിലേക്ക് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ, ഫഖദ ഹല്ല ലഹും അൻ യഫഖഉ ഐന, അവന്റെ കണ്ണ് പൊട്ടിക്കാൻ അല്ലെങ്കിൽ അവന്റെ കണ്ണ് പൊട്ടിക്കൽ അവർക്ക് അനുവദനീയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ പറയുന്നു. ശരീഅത്തിന്റെ ഭരണകൂടാണെങ്കിൽ അവർക്ക് ഖിസാസുമില്ല, അവർക്ക് ദിയയുമില്ല, അത് കാരണത്താൽ അവരെ ഒരു തരത്തിലുള്ള ശിക്ഷക്കും വിധിക്കുകയും ചെയ്യുകയില്ല. അള്ളാഹുവിനരികിൽ അവർക്കത് കാരണത്താൽ ഒരു പാപവും ലഭിക്കുന്നതല്ല, അത്രയും അധികം വീടുകളിലെ രഹസ്യതയെ അല്ലെങ്കിൽ വീടുകളിലെ സ്വകാര്യതയെ ശരിയാഴ്ച മാനിക്കുന്നുണ്ട്. ഇസ്ലാം വീടുകളിലെ സ്വകാര്യതയെ അത്രയും അധികം സൂക്ഷിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അനുമതി ചോദിക്കണം. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും, നമ്മൾ എവിടെ പോകുമ്പോൾ അനുമതി ചോദിക്കാറുണ്ട്, പിന്നെ എന്താ നിങ്ങൾ പ്രത്യേകിച്ച് പറയുന്നതിലെ ഉദ്ദേശം? ഇത് പറയുന്നതിലെ പ്രധാന ഉദ്ദേശം ഇഹ്തിസാബ് വരാനാണ്. എന്താണ്, ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ, ഒരു വീട്ടിലേക്ക് പോയിക്കൊണ്ട് അനുവാദം ചോദിക്കുമ്പോൾ, എനിക്ക് ഇതിലൂടെ അള്ളാഹു പ്രതിഫലം നൽകും എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നാൽ ആ അനുമതി ചോദിക്കുന്നതിന് നമുക്ക് പ്രതിഫലം ലഭിക്കും. അതല്ല, നമ്മളിങ്ങനെ പൊതുവെ കയറി പോകാറുണ്ട്, നാളെയും കയറിപ്പോയി, അവിടെ ബെല്ലടിച്ചു, അതിനുശേഷം കയറിയതാണ്, പ്രത്യേകിച്ച് പ്രതിഫലമില്ല. നേരെ മറിച്ച് ഇങ്ങനെ ചോദിക്കാൻ എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന ലക്ഷ്യത്തോടെ ചോദിച്ചാൽ, അത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു അഥവായി ശേഖ് ഇവിടെ പറഞ്ഞത് അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിൽ പറഞ്ഞത്, ഒരു വീട്ടിൽ നമ്മൾ ചെന്നാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നാൽ അനുമതി ചോദിക്കുമ്പോൾ വാതിലിന്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല, അതിന്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ മാറിക്കൊണ്ട് നിൽക്കണം. ഹുസൈൽ ഇബ്നു ഷുറഹ്ബീൽ അൽ കൂഫി റഹിമഹുല്ലാ പറയുകയാണ്, ജാഅ റജുൽ, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് അരികിലേക്ക് വന്നു, ഫവഖഫ അലാ ബാബി നബിയ്യ സ്തഇദിൻ, പ്രവാചകന്റെ വീട്ടിന്റെ വാതിലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതി ചോദിച്ചു. ഫഖാല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഹാകദ അൻക ഔ ഹാകദ, ഒന്നുകിൽ ഒരു വശത്തേക്ക് ഈ വശത്ത് മാറി നിൽക്കുക അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് മാറി നിൽക്കുക. ഫഇന്നമൽ ഇസ്തിദാനു മിനൻ നദർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വീട്ടിൽ കയറുന്നതിന് മുമ്പ് അനുമതി ചോദിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? വീട്ടിലുള്ള രഹസ്യങ്ങൾ കാണാതിരിക്കാനാണ്. അതുകൊണ്ട് അനുമതി ചോദിക്കുമ്പോൾ വാതിലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിക്കരുത്. നമ്മളൊരു കുടുംബ വീട്ടിലേക്ക് പോയി, ബെല്ലടിച്ചിട്ട് വാതിലിന്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല, ബെല്ലടിക്കുക, ഒരു ഭാഗത്ത് മാറി നിൽക്കുക. അവർ പെട്ടെന്ന് വീട്ടിന്റെ വാതിൽ തുറന്നാൽ അനിഷ്ടമായ എന്തെങ്കിലും കാണാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ബെല്ലടിച്ചിട്ട് അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് ഒരു ഭാഗത്ത് മാറി നിൽക്കുക. അവർ പുറത്തു വന്ന് നമ്മളെ കാണും, അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ അനുവാദം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അബു മൂസൽ അശ്ആരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅദന അഹദുകും സലാസൻ ഫലം യുഅദൻ ലഹു ഫല്യർജഅ, നിങ്ങൾ ആരെങ്കിലും ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ മൂന്ന് തവണ അനുവാദം ചോദിക്കുകയും അനുവാദം ലഭിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവൻ തിരിച്ചു പോകണം. നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ മൂന്ന് തവണ അനുവാദം ചോദിച്ചു, എന്നിട്ട് ആ വീട്ടുകാർ നിങ്ങൾക്ക് അനുവാദം നൽകിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പിച്ചു. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ചില ആളുകളൊക്കെ ചില വീട്ടിൽ പോകും, അവിടെ ബെല്ലടിച്ച് രണ്ടു മൂന്ന് തവണ ബെല്ലടിക്കും, ആരും തുറക്കില്ല. അപ്പൊ എന്താ പറയാ, ഉള്ളിൽ ആരോ ഉണ്ടെന്ന് തോന്നും, ശബ്ദം കേൾക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും, നിൽക്കാൻ പാടില്ല. മൂന്ന് തവണ ചോദിക്കുക, മൂന്നാമത്തെ തവണയും അനുമതി ലഭിച്ചിട്ടില്ല, ആ വീട്ടുകാർ നമ്മുടെ ബെല്ലൊക്കെ കേട്ടിട്ടുണ്ട് എന്നിട്ടും അവർ നമുക്ക് അനുമതി തന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, അവിടുന്ന് തിരിച്ചു പോകണം, അവിടുന്ന് തിരിച്ചു പോകണം. അത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. അവിടുന്ന് തിരിച്ചു പോകാൻ ശരിയാത്ത് നമുക്ക് അധ്യാപനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അത് പലരും ചെയ്യുന്നതാണെന്നാലും ഹദീസിൽ വന്നതുകൊണ്ട് സൂചിപ്പിക്കാമെന്ന് മാത്രം, ഒരു വീട്ടിലേക്ക് നമ്മൾ പോയി, അവിടെ നമ്മൾ ബെല്ലടിച്ചു, വീട്ടിൽ പ്രത്യേകിച്ച് ആണുങ്ങളില്ല, സ്ത്രീ അകത്തുനിന്ന് സ്ത്രീ ചോദിച്ചു ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ ആണുങ്ങൾ ചോദിച്ചാൽ പോലും ഞാനാണ് എന്ന് ചില ആളുകൾ മറുപടി പറയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഞാനാണ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല, മറിച്ച് പേര് പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ വാതിൽ മുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ, ആരാണ് വാതിലിൽ? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, ഞാനാണ് പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അന, ഞാൻ എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ്? പേര് പറയലാണ് എന്ന സൂചനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ അത് ഇഷ്ടപ്പെടാത്തതുപോലെയാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാൽ ആരാണെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് നമ്മൾ പുറത്തുനിന്ന് പറയുക. ഉമ്മുഹാനി ബിൻത് അബീ ത്വാലിബ് റളിയല്ലാഹു അൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്നു. പ്രവാചകൻ ചോദിച്ചു, മൻ, ആരാണ്? പ്രവാചകൻ പറഞ്ഞു, ഉമ്മുഹാനി, ഞാൻ ഉമ്മുഹാനിയാണെന്ന് പറഞ്ഞു. അതായിരുന്നു സ്വഹാബികളുടെ ശരിയ. ആ രൂപത്തിൽ പേര് പറയാൻ തന്നെ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീകും, ഫഇൻ അദിന ലക ദഖൽത, വീട്ടിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് അനുമതി നൽകിയാൽ വീട്ടിലേക്ക് നീ പ്രവേശിക്കുക. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വന്ന് അവരെ നമ്മൾ സൽക്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏകദേശം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അദബാണ്, ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു, നമ്മുടെ സുഹൃത്താണ്, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുക, അവര് വീട്ടിനുള്ളിലിരിക്കും, മക്കളോട് പറയും നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോവാ അല്ലെങ്കിൽ ഗസ്റ്റ് റൂമിലേക്ക് വിളിച്ചുകൊണ്ടുവാ എന്നൊക്കെ പറയും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ തന്നെ പുറത്തുപോയി സ്വീകരിക്കാനും നല്ല രൂപത്തിൽ ആനയിക്കാനും വേണ്ടി പരിശ്രമിക്കുക. അറബികൾ ഈ വിഷയത്തിൽ വളരെ മുമ്പോട്ടാണ്. അവരുടെ അരികിൽ ഒരാൾ വന്നാൽ അവർ ഹയ്യാക്കല്ലാ തആല തുടങ്ങിയവ Allah.